ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ല എന്ന് വാദിക്കുന്ന അനേകരുണ്ട്. താങ്കളുടെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ രണ്ട് നിയമങ്ങളിലും ദൈവസ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായി പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം തൻ്റെ സ്നേഹം യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലും മനുഷ്യർക്ക് വേണ്ടിയുള്ള മരണത്തിലും പ്രദർശിപ്പിച്ചു എന്നുള്ളതത്രേ. സീനായ് മലയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നൽകുന്നത് ഒരു കാര്യം, എന്നാൽ ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്ന് ഈ ബലഹീനമായ മനുഷ്യ ശരീരമെടുത്തു മനുഷ്യരൂപമായി നമ്മുടെ പാപങ്ങൾക്കായി മരിക്കുക എന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു വസ്തുതയാണ്. അതേ സുഹൃത്തെ, രക്ഷ എന്നത് ഒരു സ്നേഹബന്ധമാണ്. ഈ സ്നേഹബന്ധത്തിൽ എത്തിയിട്ടില്ലാത്തവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് ചുരുക്കം. കർത്താവായ യേശുക്രിസ്തുവുമായുള്ള ഒരു സ്നേഹബന്ധം. ഈ വിഷയം ഇന്നത്തെ പഠനത്തിൽ വ്യക്തമായി നമുക്ക് കാണാവുന്നതാണ്. സ്നേഹവും അനുസരണവുമാണ് ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ വിഷയം. കഴിഞ്ഞ 5 അധ്യായങ്ങൾ താങ്കൾക്ക് അനുഗ്രഹപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കട്ടെ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആവർത്തന പുസ്തകത്തിൽ വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കുന്ന രണ്ട് വാക്കുകളുണ്ട്. അവ സ്നേഹവും അനുസരണവുമാണ്. കൽപ്പനയും അനുസരണവുമല്ല, സ്നേഹവും അനുസരണവും. ദൈവത്തിൻ്റെ സ്നേഹം വാസ്തവത്തിൽ ന്യായപ്രമാണത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ന്യായപ്രമാണത്തിൻ്റെ ഏറ്റവും വലിയ പ്രമാണം സ്നേഹമാണ്. അതിനാൽ സുവിശേഷത്തിൻ്റെ പ്രമാണം തന്നെ ആവർത്തന പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് കർത്താവായ യേശു പറയുന്നു. ഞാനും നിങ്ങളും ദൈവത്തോട് നമുക്കുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് നമ്മുടെ അനുസരണത്തിലൂടെയാണ്. കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുമെന്ന്. ഇന്നും ഇതാണ് അളവുകോൽ. നാം അവനെ സ്നേഹിക്കുന്നു എങ്കിൽ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. രക്ഷ ഒരു സ്നേഹബന്ധമാണ്. യോഹന്നാൻ തൻ്റെ ലേഖനം എഴുതിയപ്പോൾ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ പറഞ്ഞു, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു എന്ന്. ഏറ്റവും വലിയ കൽപ്പനയായി നമ്മുടെ കർത്താവ് ഇതാണ് ചൂണ്ടിക്കാണിച്ചത്. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ആവർത്തനം 6:5. നമ്മുടെ സ്നേഹം പ്രകടമാകുന്നത് നമ്മുടെ അനുസരണത്തിലൂടെയാണ്. ആദിയോട് അന്തം അനുസരണം വളരെ പ്രധാനപ്പെട്ട സംഗതിയായി പറഞ്ഞിരിക്കുന്നു. പഴയ നിയമത്തിൽ സ്നേഹം കാണാൻ കഴിയുമെങ്കിൽ പുതിയ നിയമത്തിലെ സ്നേഹത്തിൻ്റെ പുതുമ എന്താണെന്ന് നിങ്ങൾ വിചാരിക്കാനിടയുണ്ട്. പുതിയ നിയമത്തിൽ ദൈവസ്നേഹം ക്രിസ്തുവിൻ്റെ ജനനവും മരണവും മൂലം ചരിത്രത്തിലേക്ക് കടന്നു വന്നു എന്നതാണ് വാസ്തവം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു എന്ന് റോമാലേഖനം 5:8 നാം വായിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി മരിച്ചു. മിസ്രയീമിൽ നിന്ന് ജനത്തെ വിടുവിച്ചു കൊണ്ടുവരുന്നതിൽ കൂടി സ്നേഹം വെളിപ്പെടുത്തുന്നത് ഒരു കാര്യമാണ്. എന്നാൽ അവർക്ക് വേണ്ടി മരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ സംഗതി അത്രേ. 1 യോഹന്നാൻ 4:10 നാം വായിക്കുന്നത്, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു എന്ന്. മോശയുടെ 2-ാമത്തെ പ്രസംഗമാണ് ഇപ്പോഴും നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആവർത്തന പുസ്തകം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ മോശ 10 കൽപ്പനകൾ ആവർത്തിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തിരിക്കുന്നു. 6-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ ആ വലിയ കൽപ്പന നാം കാണുന്നു. നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനും നിന്റെ ജീവകാലമൊക്കെയും നീയും നിന്റെ മകനും മകൻ്റെ മകനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിപ്പാൻ തക്കവണ്ണം അവനെ ഭയപ്പെടേണ്ടതിനും നീ ദീർഘായുസോടിരിക്കേണ്ടതിനുമായി നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഇവ ആകുന്നു. ഇവിടെ അനുസരണത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ലോകത്തിൽ 2 വിധത്തിലുള്ള ആളുകളെ ഉള്ളൂ, ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തെ വെറുക്കുന്നവരും. ഒരു വ്യക്തിയുടെ അനുസരണത്തിൽ നിന്നോ അനുസരണക്കേടിൽ നിന്നോ അയാളുടെ ഹൃദയത്തിൻ്റെ മനോഭാവം നമുക്ക് വ്യക്തമാക്കുവാൻ സാധിക്കും. ആവർത്തന പുസ്തകം 5:29 നാം വായിക്കുന്നത്, അവർക്കും അവരുടെ മക്കൾക്കും എന്നേക്കും നന്നായിരിക്കാൻ അവർ എന്നെ ഭയപ്പെടേണ്ടതിനും എൻ്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കേണ്ടതിനും ഇങ്ങനെയുള്ള ഹൃദയം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്ന്. യശയാപ്രവാചകനിൽ കൂടി ദൈവത്തിന് പറയുവാനുണ്ടായിരുന്നത്, ഈ ജനം അടുത്തു വന്ന് വായുകൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വെച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മനുഷ്യ കൽപ്പനയത്രേ. യശയാപ്രവചനം 29:13 ഞാൻ വായിച്ചത്. എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലായോ? ഞാൻ പറയാം. ബഹുഭൂരിപക്ഷത്തിൻ്റെയും ആരാധന പണ്ടം കാണ്ടോ ആരോ എഴുതി വച്ചിരിക്കുന്നതിനെ മനഃപ്പാഠമായി പറയുന്നത് മാത്രമാണെന്ന്. ശുശ്രൂഷകൻ സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിന് പിന്നാലെ വരുന്നതെല്ലാം ഒറ്റ ശ്വാസത്തിന് വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന്, തങ്ങൾ വിശ്വസിക്കാത്തതെല്ലാം ചേർത്ത് പറഞ്ഞ് ആരാധിക്കുന്നു എന്ന്. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൽ ഇരിക്കുന്നു എന്ന് പ്രതിവചനമായി പറയുന്ന താങ്കളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും വാസ്തവത്തിൽ എവിടെയാണ്? ഇത് എഴുതി വെച്ചത് ആരോ നല്ല വിശുദ്ധരായ ആളുകളാണ്. അവർ ഇത് എഴുതുമ്പോൾ ഇനിയും വരും തലമുറകളിൽ ഇത് വായിക്കുന്നവർ വാസ്തവത്തിൽ അർത്ഥമാക്കി വായിക്കണമെന്ന് കണ്ട് തന്നെ എഴുതിയതാണ്. അതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ നമ്മുടെ അർത്ഥമില്ലാത്ത ഈ പുലമ്പൽ ദൈവം വെറുക്കുന്നു. ഇത് യെശയ്യാവിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് വിചിത്രം. ശമൂവേൽ പ്രവാചകൻ ശൗൽ രാജാവിനെ ശകാരിച്ചത് എപ്രകാരമാണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ശമൂവേൽ പറഞ്ഞത് യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. 1 ശമൂവേൽ 15:22 ഞാൻ വായിച്ചത്. യേശു ക്രിസ്തു ശിമോന് നിയോഗം കൊടുക്കുമ്പോൾ അവൻ ഒരു ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നു? സ്വർഗത്തിലെ ഏറ്റവും മനോഹരമായ കാര്യം കർത്താവായ യേശുവിനെ കാണുന്നതും അവൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതും അവൻ എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്നു എന്ന യാഥാർത്ഥ്യം ഗ്രഹിക്കുന്നതും അത്രേ. സ്വർഗത്തിലെ രണ്ടാമത്തെ നല്ല കാര്യം ഞാൻ ഓരോരുത്തരെയും സ്നേഹിക്കും എന്നുള്ളതും എല്ലാവരും എന്നെ സ്നേഹിക്കും എന്നതുമാണ്. അത് സ്വർഗം ഒരു അത്ഭുത സ്ഥലമാക്കി തീർക്കും. ഇവിടെ താങ്കൾ സ്നേഹിക്കുന്നവർ പോലും താങ്കളെ വെറുക്കുന്നില്ലേ? പലപ്പോഴും അതാണല്ലോ നമുക്കുള്ള ഏറ്റവും വലിയ ഹൃദയവേദന. ആവർത്തനം 6:3 നാം വായിക്കുന്നത്, ആകയാൽ ഇസ്രായേലെ, നിനക്ക് നന്നായിരിക്കേണ്ടതിനും നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ഏറ്റവും വർദ്ധിക്കേണ്ടതിനും നീ കേട്ട് ജാഗ്രതയോട് അനുസരിച്ച് നടക്കുക. യഹോവയുടെ എല്ലാ കൽപ്പനകളും തങ്ങൾ കാത്തുകൊള്ളുമെന്ന് അവർ വാഗ്ദത്തം ചെയ്തു. എന്നാൽ അവർ അതിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇന്ന് നമുക്കും സംഭവിക്കുന്നത് അതുതന്നെയാണ്. തിരുവചനത്തിലെ ഉപദേശപരമായ പ്രസ്താവനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് വേദപണ്ഡിതന്മാർ ചിന്തിക്കുന്ന ഒരു ഭാഗത്തേക്കാണ് ഇനിയും നാം വരുന്നത്. 4 വാക്യം, ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഇത് ശ്രേഷ്ഠമായൊരു പ്രസ്താവനയത്രേ. യഹോവ, അതെ, ആ എബ്രായ പദം യാവേ എന്നുള്ളതാണ്. എലോഹീം എന്ന വാക്കാണ് ദൈവം എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത്. എലോഹീം എന്നതൊരു ബഹുവചനമാണ്. എബ്രായ ഭാഷയിൽ ഒരു നാമം ഏകനാമമോ ദ്വന്ദ്വനാമമോ ബഹുനാമമോ ആയിരിക്കും. അത് ബഹുനാമമായിരിക്കുകയും സംഖ്യ പറയാതിരിക്കുകയും ചെയ്താൽ മൂന്നാണെന്ന് ഏതൊരാൾക്കും ചിന്തിക്കാവുന്നത് അത്രേ. അതിനാൽ ത്രിത്വത്തിൻ്റെ ഒരു സൂചന നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് ഇപ്രകാരം വിവർത്തനം ചെയ്യുവാൻ കഴിയും, ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ത്രിത്വം ഏകൻ തന്നെയാകുന്നു. ഇസ്രായേൽ മക്കൾ അന്യദൈവങ്ങളെ ആരാധിച്ചിരുന്ന ഒരു ലോകത്താണ് ജീവിച്ചിരുന്നത്. ബഹുദൈവങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു അവർക്ക് ചുറ്റുപാടുമുണ്ടായിരുന്നവർ. അപ്രകാരമുള്ള ലോകത്തിന് ഇസ്രായേൽ ജാതി കൊടുക്കേണ്ടതായ ദൂത് ദൈവത്തിൻ്റെ ഐക്യരൂപവും ഏകത്വവുമാണ്. യഹോവ നമ്മുടെ ദൈവം ഏകദൈവമാകുന്നു. അതെ, ഇന്ന് നാം ജീവിക്കുന്ന ലോകത്തിൽ സത്യദൈവത്തെ ആരാധിക്കാത്ത, ബഹുദൈവ വിശ്വാസത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു വലിയ പങ്കാളികളുണ്ട്. എന്നാൽ അതിനേക്കാൾ അധികമായി നിരീശ്വരത്വമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിലും ത്രിത്വത്തിൻ്റെ ദൂത് നാം നൽകേണ്ടതാണ്. ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്നു. നാം അതേ യഹോവയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അവൻ നമ്മുടെ ദൈവമാണ്, നമ്മുടെ ത്രിത്വമാണ്, എന്നാൽ അവൻ ഏകനാണ്. അഞ്ചാം വാക്യത്തിൽ നാം കാണുന്നത് നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഏറ്റവും വലിയ കൽപ്പനയായി നമ്മുടെ കർത്താവ് ഇതിനെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ കൽപ്പന എത്രത്തോളം താങ്കൾക്ക് പാലിക്കുവാൻ കഴിയും? ഇത്രത്തോളം നമുക്ക് ഉയരുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മിൽ പലർക്കും സമ്മതിക്കേണ്ടതായിട്ടുണ്ടല്ലേ. നമ്മുടെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ നാം ദൈവത്തെ സ്നേഹിക്കുന്നില്ല പലപ്പോഴും. ഇത്രത്തോളം ആയിത്തീർന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്നത്, സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഫിലിപ്പിലേഖനം 3:13 13-14 ഞാൻ വായിച്ചത്. ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന് പറയാനാണ് എൻ്റെ താല്പര്യം. ഞാൻ ഇന്ന് സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായി അവനെ സ്നേഹിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് പറയുവാൻ കഴിയും. അതാണ് അവൻ ശിമോൻ പത്രോസിനോട് ചോദിച്ചത്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇന്ന് എന്നോടും നിങ്ങളോടും അവൻ അതേ ചോദ്യം തന്നെ ചോദിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അവനെ സ്നേഹിക്കണമെങ്കിൽ അവൻ്റെ പാദത്തിലിരുന്ന് അവനെ അറിയുവാൻ നാം തയ്യാറാകേണ്ടതാണ്. ഇന്ന് അനേകർക്കും അവനെ സ്നേഹിക്കുവാൻ കഴിയാത്തത് അവനെക്കുറിച്ച് അറിയേണ്ടതുപോലെ അറിയാത്തത് കൊണ്ടാണ്. അവനെക്കുറിച്ചുള്ളതുപോലെ അറിയണമെന്നുണ്ടെങ്കിൽ അവൻ്റെ പാദപീഠത്തിലിരിക്കണം. ഇന്ന് അവൻ്റെ പാദപീഠത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ വചനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും പ്രാർത്ഥനയിൽ അവനോട് അടുത്ത് ചെല്ലുകയുമാണ്. സാധാരണ മനുഷ്യരെ അടുത്തറിയുമ്പോൾ നാം അവരെ വെറുക്കുവാനാണ് സാധ്യതയില്ലേ. എന്നാൽ എല്ലാ ഗുണഗണങ്ങളും ഒത്ത ഒരാളെക്കുറിച്ച് കൂടുതലായി അറിയുമ്പോൾ സ്നേഹവും ബഹുമാനവും വർദ്ധിക്കുകയുള്ളൂ. യേശുവിനെ അടുത്തറിയാത്തതാണ് അനേകരുടെയും പരാജയം. കർത്താവിനെ രക്ഷകനായി അംഗീകരിച്ചതിന് ശേഷം അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ ഞാൻ നാളുകൾ പാടുപെട്ടു. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ പരാജയപ്പെട്ടു. എന്നാൽ അവൻ്റെ വചനം പഠിക്കുവാനും അവൻ്റെ സന്നിധിയിൽ ഇരിക്കുവാനും ഞാൻ ആരംഭിച്ചപ്പോൾ അവനോടുള്ള എൻ്റെ സ്നേഹം വർദ്ധിച്ചു. അവിടുന്ന് ഇന്നെനിക്ക് 10,000-ൽ ശ്രേഷ്ഠനാണ്, അതിശ്രേഷ്ഠനാണ്, അവിടുന്ന് ഏറ്റവും സുന്ദരനാണ്. വിശുദ്ധിയിൽ, മനസ്സലിവിൽ, അവൻ്റെ ദയയിൽ, കരുണയിൽ അവിടുന്ന് നമ്മുടെ ദൈവമാണ്. ശിമോൻ പത്രോസ് അവനോട്, കർത്താവെ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്, നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 6:68 68-69 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. അവൻ നമ്മുടെ രക്ഷകനാണ്, അവൻ നമ്മുടെ കർത്താവാണ്, അവൻ നമ്മുടെ ദൈവമാണ്. ഞാൻ അവനെ ആരാധിക്കുന്നു. എനിക്ക് അവനെ കൂടുതലായി അറിയണം. താങ്കളുടെ ജീവിതത്തിൽ അവൻ എന്താണ് അർത്ഥമായിരിക്കുന്നത്? നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അതിനോടുകൂടെ ലേവ്യ പുസ്തകം 19:18 വാക്യം നാം വായിക്കുമ്പോൾ കാണുന്നത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. രണ്ടാമത്തേത് ഒന്നാമത്തേത് പോലെ തന്നെയാണെന്ന് അവൻ പറഞ്ഞു. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവത്തെ സ്നേഹിക്കുകയും ദൈവജനത്തെ പകയ്ക്കുകയും ചെയ്യുവാൻ നമുക്കൊരിക്കലും കഴിയുകയില്ല. ശൗൽ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നപ്പോൾ കർത്താവ് അവനോട് ചോദിച്ച കാര്യം ഓർക്കുക, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? ഇന്ന് പല വിശ്വാസികളോടും കർത്താവിന് ചോദിക്കുവാനുള്ളത് ഇത് തന്നെയാണ്. അവർ കർത്താവിനെ അറിയുകയും അവനെ സ്നേഹിക്കുന്നു എന്ന് അഭിമാനിക്കുകയും ചെയ്യുന്നുവെങ്കിലും കർത്താവ് അവരോട് ചോദിക്കുന്നത്, കുഞ്ഞെ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നാണ്. അതിനവരുടെ മറുപടി വളരെ അത്ഭുതത്തോടെ ഇപ്രകാരമായിരിക്കും, അയ്യോ കർത്താവെ, ഞാൻ അങ്ങയെ ഉപദ്രവിക്കുന്നില്ല, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, കൂടുതൽ സ്നേഹിക്കുവാൻ ഞാൻ തത്രപ്പെടുന്നു, ഞാൻ അങ്ങയെ ഉപദ്രവിക്കുന്നെന്നോ? അപ്പോൾ കർത്താവ് മറുപടി പറയുന്നത് ഇപ്രകാരമായിരിക്കും, എങ്കിൽ കുഞ്ഞെ, നീ എന്തിനാണ് ഇന്നാരെ ഇത്രയധികം വിമർശിക്കുന്നത്? ദൈവവചനം പ്രസംഗിക്കുന്നവരെ നീ എന്തിനാണ് എതിർക്കുന്നത്? മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു വളർത്തേണ്ടതിന് പകരം നിന്റെ വിമർശനം കൊണ്ട് എന്തിനാണ് മറ്റുള്ളവരെ തളർത്തുന്നത്? ഇന്നാരെക്കുറിച്ച് നീ എന്തിനാണ് അസൂയപ്പെടുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വെറുപ്പ് മറ്റു വിശ്വാസികളോട് കാണിക്കുന്നതിൽ നാം വളരെ സൂക്ഷിക്കണം. താങ്കൾ ശരിയായ പാതയിൽ അല്ല എന്നാണ് അത് തെളിയിക്കുന്നത്. ഏതൊരു കാരണത്താലും വേറൊരു ദൈവപൈതലിനെ വെറുക്കുന്ന വ്യക്തിയുടെ കർത്താവിനോടുള്ള സ്നേഹത്തെ ഞാൻ സംശയിക്കുന്നു. താങ്കളെ എത്ര ഉപദ്രവിച്ചെന്ന് പറഞ്ഞും ആരെയും വെറുക്കുവാൻ താങ്കൾക്ക് അനുവാദമില്ല. ചില ദൈവമക്കൾ സൗകര്യാർത്ഥം തങ്ങളുടെ സഭ മാറിയിട്ട് മറ്റു വിശ്വാസികളെ കണ്ടാൽ പിന്നെ മിണ്ടുകയില്ല. സ്നേഹിക്കുവാൻ കഴിയാത്തത് കൊണ്ട് 100 കൂട്ടം ഉപാധികൾ പറയും. വിശുദ്ധിയില്ലെന്നും വേർപാടില്ലെന്നും അങ്ങനെ 1000 കൂട്ടം പറയുന്നവർ ദൈവത്തെ സ്നേഹിക്കുക എന്ന പ്രാഥമിക പടിയിൽ കയറിയില്ല എന്നതാണ് വാസ്തവം. മറ്റൊരാളുടെ ശുശ്രൂഷയ്ക്ക് പാരവെക്കുവാൻ മാത്രം സമയമെടുക്കുന്ന സുഹൃത്തെ, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് താങ്കൾ പറയുന്നത് വെറും അസംബന്ധം മാത്രമാണല്ലേ? അത് വെറും കപടഭക്തിയാണ്. 6-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. ദാവീദ് പറഞ്ഞ കാര്യം താങ്കൾ ഓർക്കുന്നുണ്ടല്ലോ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്ന്. എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചനം എനിക്കും താങ്കൾക്കും ആവശ്യമായിരിക്കുന്നത് അവിടെയാണ്. അത് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കണം. 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. എഫേസ്യലേഖനം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇക്കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നതായി കാണുവാൻ സാധിക്കും. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുകയും തങ്ങളുടെ കുഞ്ഞുങ്ങളെ ശിക്ഷണത്തിലും കർത്താവിൻ്റെ ഉപദേശത്തിലും വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഉത്തരവാദിത്വം മാതാപിതാക്കന്മാർക്കാണ് ദൈവം നൽകിയിരിക്കുന്നത്. തിരുവചനത്തിൽ ആദ്യോടന്തം മാതാപിതാക്കന്മാരുടെ ചുമതലകളെക്കുറിച്ച് വളരെയേറെ പറഞ്ഞിട്ടുണ്ട്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ മൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന് നാം വായിക്കുന്നു. താങ്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവനെ അഭ്യസിപ്പിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. ദൈവം അവനെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന വഴിയിൽ പോകുവാൻ താങ്കൾ ദൈവത്തോട് സഹകരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. എത്ര മനോഹരമായിരിക്കുന്നല്ലേ? പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കണം എന്നാണ് അതിൻ്റെ സാരം. ദൈവഹിതപ്രകാരമല്ലാത്ത വഴികളിലൂടെ മുൻപോട്ട് പോകുന്ന മാതാപിതാക്കൾക്കാണ് ഇന്നത്തെ യുവതലമുറയുടെ വഷളത്വത്തിൻ്റെ ഉത്തരവാദിത്വം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം അറിയില്ല എന്നതാണ് ഇന്നത്തെ ഏറ്റവും പരിതാപകരമായ സ്ഥിതി. അവരെ അത് പഠിപ്പിക്കുവാൻ നമുക്കൊട്ട് സമയവുമില്ല. ആരാധനയ്ക്കുള്ള ഒരേ ഒരു ദിവസം ഞായറാഴ്ചയാണെങ്കിൽ അന്നും കുഞ്ഞുങ്ങളെ ട്യൂഷനും മറ്റും വിടുവാൻ മടിക്കാത്ത മാതാപിതാക്കളുടെ കുട്ടികൾ എങ്ങനെ ദൈവവചനം അറിയാനാണ് പഠിക്കാനാണ്? ആകെ തെറ്റിക്കഴിയുമ്പോൾ അനേകരും പ്രാർത്ഥനക്കാരെയും ഗുണദോഷിക്കുന്നവരെയും തേടി ഓടി നടക്കും. ദുരുപദേശക്കാർക്കും പാഷാണ മതക്കാർക്കും അറിയാവുന്നത്രയും പോലും നമുക്കും നമ്മുടെ കുട്ടികൾക്കും തിരുവചനം അറിയില്ല എന്നത് എത്ര ശോചനീയമായ സ്ഥിതിയാണ്. ഈ ജീവിതയാത്രയിലെ സഞ്ചാര സഹായിയായ ഈ വചനമില്ലാത്തതിനാലാണ് യുവജനം വഴിതെറ്റുന്നതെന്ന് നാം ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. നാം ചില ഞൊടുക്കുവിദ്യകളിലൂടെ കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിച്ച് രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുന്നില്ലേ? ഫലമോ, സകലത്തെയും ചോദ്യം ചെയ്യുകയും തള്ളിക്കളയുകയും ചെയ്യുന്നൊരു തലമുറ. ഈ വാക്കുകൾ അവരുടെ കണ്ണിന് മുൻപിൽ എല്ലാം ഇപ്പോഴും വെച്ചിരിക്കണമായിരുന്നു. എന്നാൽ വാസ്തവത്തിൽ നാം ഇന്ന് കാണുന്ന പരസ്യങ്ങളെല്ലാം എന്തിൻ്റെതാണ്? സിനിമ, സിഗരറ്റ്, അതുപോലെ 100-100 കാര്യങ്ങൾ. എവിടേക്ക് തിരിഞ്ഞാലും ഇവയുടെ പരസ്യങ്ങളാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. യുവജനങ്ങൾ ഇതിലേക്ക് വഴുതിപ്പോകുന്നതിൽ അതിശയിക്കാനൊന്നുമില്ല. തൻ്റെ ജനത്തെ ദൈവവചനം ഇപ്രകാരം പഠിപ്പിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതായത്, എവിടേക്ക് തിരിഞ്ഞാലും അത് അവരുടെ കണ്ണിന് മുമ്പിൽ കാണണം. ദൈവത്തിൻ്റെയും അവൻ്റെ വഴികളെയും മറന്നു കളയുവാനുള്ള വ്യഗ്രതയാണ് മനുഷ്യ ഹൃദയത്തിൽ ഇന്നുള്ളത്. ദേശത്ത് പ്രവേശിച്ച് ദൈവാനുഗ്രഹങ്ങൾ അനുഭവിക്കുമ്പോൾ അവർ തന്നെ മറന്നു കളയരുതെന്ന് ദൈവം അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കും. മനുഷ്യർ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു കഴിയുമ്പോൾ അവരെ അനുഗ്രഹിച്ച ദൈവത്തെ മറന്നു കളയുന്നത് വിചിത്രമായ സംഗതിയാണല്ലേ? എന്നാൽ സംഭവിക്കുന്നത് അതാണ്. 13-ാം വാക്യത്തിൽ നാം കാണുന്നു, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം, അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഈ വാക്യം ഉപയോഗിച്ചതായി മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 16-ാം വാക്യം നാം ഇവിടെ കാണുന്നത്, നിങ്ങൾ മസയിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. നമ്മുടെ കർത്താവ് സാത്താന്റെ പരീക്ഷയെ എതിർത്ത് നിന്നപ്പോൾ ഉപയോഗിച്ച വേറൊരു വാക്യമാണിത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലും ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. സാത്താൻ ആവർത്തന പുസ്തകം വെറുക്കുന്നതിന് യാതൊരു അത്ഭുതവുമില്ലല്ലേ? തൻ്റെ കൽപ്പനകൾ അനുസരിക്കണമെന്നും താൻ അവർക്ക് കൊടുക്കുന്ന ദേശം കാത്തു സൂക്ഷിക്കണമെന്നും ഈ കാര്യങ്ങൾ അവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നും ദൈവം വീണ്ടും വീണ്ടും ഉപദേശിക്കുന്നു. ഇനി നമുക്ക് ആറാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ആ വാക്യങ്ങളിലേക്ക് വരാം. 23 മുതൽ, ഞങ്ങളെയോ താൻ നമ്മുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം തരുവാൻ അതിൽ കൊണ്ടുവന്നാക്കേണ്ടതിന് അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. എല്ലായ്പ്പോഴും നമുക്ക് നന്നായിരിക്കേണ്ടതിനും ഇന്നത്തെ പോലെ അവൻ നമ്മെ ജീവനോടെ രക്ഷിക്കേണ്ടതിനുമായി നാം നമ്മുടെ ദൈവമായി യഹോവയെ ഭയപ്പെടുവാനും ഈ എല്ലാ ചട്ടങ്ങളെയും ആചരിപ്പാനും യഹോവ നമ്മോട് കൽപ്പിച്ചു. നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം അവൻ്റെ മുമ്പാകെ ഈ സകല കൽപ്പനകളും ആചരിപ്പാൻ തക്കവണ്ണം കാത്തുകൊള്ളുന്നുവെങ്കിൽ നാം നീതിയുള്ളവരായിരിക്കും. ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നു. വാഗ്ദത്ത ദേശത്തേക്ക് അവരെ കൊണ്ടുവരികയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. നമ്മുടെ രക്ഷയെ സംബന്ധിച്ചും ഇത് തന്നെയാണ് വാസ്തവം. ദൈവം നമ്മെ മരണത്തിൽ നിന്നും പാപത്തിൽ നിന്നും ന്യായവിധിയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. അവൻ നമ്മെ ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക്, അനുഗ്രഹ സ്ഥാനത്തേക്ക്, അവനോടുള്ള കൂട്ടായ്മയിലേക്ക്, അവസാനം സ്വർഗത്തിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. നമ്മുടെ രക്ഷ ഇതുവരെയും പൂർണ്ണമായിട്ടില്ല. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്നുവെന്ന് നാം റോമലേഖനത്തിൽ വായിക്കുന്നു. നാം പൂർണ്ണരായി അവൻ്റെ മുൻപാകെ നിൽക്കേണ്ടതിന് അവൻ നമ്മുടെ നീതിയായി തീർന്നിരിക്കുന്നു. അവൻ നമ്മെ വിടുവിച്ചു കൊണ്ടുവന്നു. അതിനാൽ ഇന്ന് നമുക്ക് ഇപ്രകാരം പറയുവാൻ കഴിയും, ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ഒരു ദൈവവേദലായി തീർന്നിരിക്കുന്നു. നമുക്കിപ്പോൾ തന്നെ നിത്യജീവനുണ്ട്. നമ്മുടെ രക്ഷകന്റെ സഹായത്താൽ സകല നീതിയിലും ദൈവം മുൻപാകെ നിൽക്കുവാൻ നമുക്കിപ്പോൾ അവകാശമുണ്ട്. ആ സാക്ഷ്യമോ, ദൈവം നമുക്ക് ജീവൻ തന്നു, ആ ജീവൻ അവൻ്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല എന്ന് യോഹന്നാന്റെ 1 5 അധ്യായത്തിന്റെ 11-12 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഒന്നാമതായി ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, രണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തൻ്റെ പുത്രനോട് കൂടുതൽ അനുരൂപനാകുവാനായി ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും എന്നെ രൂപപ്പെടുത്തുകയും നയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയിലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഫിലിപ്പിലേഖനം 2 12-13 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനമല്ല, പിന്നെയോ നമ്മുടെ ജീവിതങ്ങളിൽ രക്ഷ പ്രാവർത്തികമാക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമതായി നമുക്ക് പറയുവാൻ കഴിയുന്നത്, ഞാൻ രക്ഷിക്കപ്പെട്ടു. ദൈവം തൻ്റെ പ്രവർത്തനം എന്നിലും നിങ്ങളിലും പൂർത്തിയാക്കിയിട്ടില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകും എന്നും ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയും. 1 യോഹന്നാൻ 3:2 ഞാൻ വായിച്ചത്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനോട് സദൃശന്മാരാകും. രക്ഷയുടെ 3 വശങ്ങളാണിത്. ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഈ വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എങ്കിൽ അത് പ്രാപിക്കുവാൻ താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കല്ലേ. ഈ വിഷയത്തിൽ താങ്കൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വിധത്തിലുള്ള സംശയമുണ്ടെങ്കിൽ എനിക്ക് എഴുതുവാൻ മറക്കരുത്. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ.